വിശ്വാസം എന്നത് ദൈവത്തിന് നമ്മളുള്ള സ്നേഹമായിട്ട് മാത്രമല്ല നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്.
But also, faith is also dependence upon Him in helplessness.
നമ്മുടെ ബലഹീനതയിലെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെയും ഒരു തെളിവായിട്ടാണ് വിശ്വാസം നമ്മൾ കാണുന്നത്.
So faith is confidence and dependence.
ദൈവത്തിലുള്ള ആ കോൺഫിഡൻസും അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആ ആശ്രയവുമാണ്.
Confidence means I'm sure He loves me.
കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ്.
And He will not forsake me just because I fell or made a mistake.
ഞാൻ ഒരു തെറ്റ് വരുത്തുന്നതുകൊണ്ടോ ഒരു വീഴ്ചയിൽ വീണു പോയതുകൊണ്ടോ അവൻ എന്നെ ഉപേക്ഷിക്കുന്നവനല്ല.
He's always on my side against the devil.
സാത്താനെതിരായിട്ട് അവൻ എന്റെ പക്ഷത്ത് തന്നെയാണ് എന്നും.
And dependence upon God is also faith.
ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നതും വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്.
You know, Jesus used the picture of the branch in the tree.
യേശുക്രിസ്തു ആ ശാഖകളും ആ കായ്തടിയും പ്രതിപാദിക്കുന്നുണ്ട്.
If I were to compare the old covenant to the new covenant,
പഴയ നിയമവും പുതിയതുമായിട്ട് ഞാൻ തുലനം ചെയ്യുമ്പോൾ,
the old covenant was like a branch lying on the ground and God said, come on, produce fruit.
പഴയ നിയമം വഴിയിൽ കിടക്കുന്ന നിലത്ത് കിടക്കുന്ന ഒരു ശിഖരമായിട്ട് അതിനെ പറയുന്നു, വരിക, ഫലം തരിക എന്ന് പറയുന്നു. അതിനൊരിക്കലും സാധ്യമല്ല.
Because he struggles, nobody could keep the law.
എത്ര പരിശ്രമിച്ചാലും ന്യായപ്രമാണം പാലിക്കുന്ന സാധ്യമല്ല.
But when the branch is in the tree, then producing fruit becomes effortless.
എന്നാൽ ആ കൊമ്പ് ആ വൃക്ഷത്തിൽ വസിക്കുമ്പോൾ ഒരു പ്രയാസവും കൂടാതെ ഫലത്തെ പുറപ്പെടുവിക്കാൻ സാധ്യമാണ്.
Many people have the idea that the Christian life is a struggle, a burden.
പല ആൾക്കാർക്കും ഉള്ള ഒരു ധാരണ എന്തെന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വലിയ പ്രയാസം ബുദ്ധിമുട്ട് സഹിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്.
It's a struggle and a burden. You're still under the old covenant.
ഒരു പോരാട്ടവും ഭാരവുമായിട്ട് നിങ്ങൾ അനുഭവപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഇന്നും പഴയ നിയമത്തിൽ തന്നെയാണ്.
Jesus said, my yoke is easy and my burden is light.
യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്റെ മുഖം മൃദുവാണ്, അത് ഭാരമില്ലാത്തതാണ്.
ഇൻ കമ്മിങ് ടു ദാറ്റ് പ്ലേസ് വേർ വി ഡിസ്കവർഡ് ജീസസ് യോക് ലൈക്ക് ദാറ്റ്, വി മേ ഗോ ത്രൂ എ ടൈം ഓഫ് സ്ട്രഗിൾ.
എന്നാൽ ആ ഭാരമില്ലാത്ത മുഖത്തിന് കീഴിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ ആ പ്രയാസമേറിയ ചില പടികൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്.
സോ ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്.
അവിടെ നിങ്ങൾ നിരാശരാകേണ്ട ആവശ്യമില്ല.
Don't think that your whole Christian life is going to be just this constant struggle.
എന്നാൽ നിരന്തരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പോരാട്ടത്തിലാണെന്ന് ചിന്തിച്ചു പോകരുത്.
You'll discover after a while his yoke is easy.
അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ കണ്ടെത്തുന്ന ഒരു രഹസ്യമുണ്ട്, ഈ മുഖം മൃദുവാണ്, ഇത് ഭാരമില്ലാത്തതാണ്. അത് വളരെ ലഘുവായിട്ടുള്ളത് കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
If you were to ask a branch, how do you manage to produce so much good fruit?
ഒരു ശിഖരത്തോട് ഒരു കൊമ്പിനോട് നിങ്ങൾ ചോദിക്കുകയാണ്, ഇത്രയുമധികം ഫലം നീ എങ്ങനെ പുറപ്പെടുവിക്കുന്നു? എനിക്കറിയില്ല, ഞാൻ ആ തായ്തടിയിൽ പറ്റി നിൽക്കുന്നു, അത് മാത്രമേ
എനിക്കറിയൂ.
ആ തായ്തടിയിൽ കൂടെ ഓടുന്ന ആ രസം എന്റെ ഉള്ളിൽ ഫലത്തെ പുറപ്പെടുവിക്കുന്നു.
I want to encourage all of you to pursue after God till you come into this type of life.
അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ ആയിത്തീരുന്നതിന് വരെ ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു.
Especially those of you who are young.
നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കുന്നവരെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു.
Really seek God to enter into this life very quickly so that you can lead the Christians around you to a higher level of life.
നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ക്രിസ്ത്യാനികളെ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് നടത്തുവാൻ വേണ്ടി നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ ആയിത്തീരുക.
Most believers are in the kindergarten.
പല ഭൂരിപക്ഷം വിശ്വാസികളും ആ നേഴ്സറി ക്ലാസ് പഠിക്കുന്നവരെ
പോലെയാണ്.
നിങ്ങൾ ഇപ്പോൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ ഈ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്നവരെ നിങ്ങൾക്ക്
സഹായിച്ചോളൂ.
ഈ ഉന്നതമായ ജീവിത നിലവാരത്തിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുക എന്നുള്ള തികച്ചും ഗൗരവമേറിയൊരു കാര്യമാണ്.
As I told you earlier, God raises up different movements and churches at different times to hold up his truth.
പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പല ഉണർവുകളും കൂട്ടായ്മകളും ദൈവത്തിന്റെ സത്യത്തെ ഉയർത്തിപ്പിടിപ്പാനായിട്ട് ദൈവം ഭൂതകാലത്തിൽ ഉയർത്തിയിട്ടുണ്ട്.
There is a title given to the church.
ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ടുണ്ട്.
And in your place where you have a local church, you need to ask yourself whether your church is fulfilling this function.
നിങ്ങളെ ആയിരിക്കുന്ന സ്ഥലം സഭയെ നിങ്ങളുടെ സഭ ഈ തലക്കെട്ടിന് യോഗ്യമാണോ എന്ന് നിങ്ങൾ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു.
The title is in 1 Timothy chapter 3.
ഒന്ന് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിലാണ് ആ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്.
1 Timothy 3:15. Here the church of the living God is called the pillar and support of the truth.
സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭ.
സോ ട്രൂത്ത് ഈസ് ടു ബി ഹെൽഡ് അപ്പ് ബൈ ദി ചർച്ച് ലൈക്ക് എ പില്ലർ.
സത്യം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു തൂണായിട്ടാണ് സഭയെ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത്.
You know, church is not just a place for you to come together and sing some songs and have some meetings and go home.
Sabhai ennu parayunnu ningal ellarum koodi vannu paattu vaadi prarthichu yogam nadathi pogunna thalamalla.
The function of a church, one of the functions, is to be a pillar and support of the truth.
Sabhayude chila uttaravaadathangal onnaanu satyathe uyarthippidikkunna thoonu.
You know, you remember in Samson's time when he pushed down the pillars, the whole building collapsed.
Ningalkariyam Simson aa thoonugal തള്ളിയിട്ടപ്പോൾ അവിടെ ആ കെട്ടിടം തകർന്നു. ധാരാളം പേർ
പില്ലേഴ്സ് ഹാവ് എ വെരി ഇമ്പോർട്ടന്റ് ഫങ്ഷൻ.
അതുപോലെ ആ തൂണുകൾക്ക് വലിയൊരു ജോലിയുണ്ട്.
ദി ചർച്ച് ഈസ് ടു ഹോൾഡ് അപ്പ് ദി ട്രൂത്ത്.
സത്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് സഭയുടെ ഒരു ജോലിയുടെ ഒരു ഭാഗമാണ്.
ദിസ് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ഇൻ ദി ടൈം ഇൻ വിച്ച് വി ലിവ്.
നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.
ബിക്കോസ് സോ മെനി ക്രിസ്ത്യൻസ് അറൌണ്ട് അസ് ആർ ഫോളിങ് അവേ ഫ്രം ദി ട്രൂത്ത്.
സത്യത്തിൽ നിന്ന് വീണുപോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്.
When the disciples asked Jesus, what is the sign of your coming?
യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ മടങ്ങിവരവിന്റെ ലക്ഷണങ്ങൾ എന്തെന്ന് ചോദിക്കുമ്പോൾ,
he said many things.
പല കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്.
But one of the first things he said was about deception and people going astray.
വിശ്വാസം വിട്ടുഴുന്ന ജനങ്ങൾ പോകുന്നതിനെക്കുറിച്ച് അവൻ അവിടെ പറയുന്നുണ്ട്.
In Matthew 24,
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ,
they asked him a question in verse 3, when will these things be, what will be the sign of your coming into the end of the age?
അവിടെ അവൻ ഒരുവനെ ഇരിക്കുമ്പോൾ അവർ ചോദിച്ചു, ഇതിന്റെ ലക്ഷണം എന്താണ്, ഇത് എപ്പോൾ സംഭവിക്കുമെന്ന്.
And the first thing he said was not about war or famine or Israel or anything.
യേശുക്രിസ്തു ആദ്യമായിട്ട് അവിടെ പറഞ്ഞത് ക്ഷാമത്തെക്കുറിച്ചോ ഇസ്രായേലിനെക്കുറിച്ചോ അതൊന്നുമല്ല.
See to it that nobody misleads you.
ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക.
What is the sign of your coming, Lord?
നിങ്ങൾ ദൈവത്തിന്റെ രണ്ടാമത്തെ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവിന്റെ ലക്ഷണം എന്താണ്?
Many will come in my name, verse 5, and say I am Christ and will mislead many.
അനേകർ ക്രിസ്തു എന്ന പേരെടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ തെറ്റിപ്പാനായിട്ട് ശ്രമിക്കും.
And again he says, verse 10, many will fall away at that time.
അനേകർ,
many false prophets will arise and mislead many, verse 11.
കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും.
Do you think these false prophets are prophets of other religions?
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കള്ള പ്രവാചകന്മാർ എന്ന് പറയുന്നത് മറ്റു മതത്തിന്റെ പ്രവാചകന്മാരാണെന്ന്?
See, if some person comes with a Gita or Quran, he can't deceive you. There's no deception there.
ഗീതയും ഖുർആനുമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളെ തെറ്റിപ്പാനായിട്ട് സാധ്യമല്ല. അവിടെ ഒരു വഞ്ചനയില്ല.
Or if he comes saying like the Jehovah's Witnesses that Jesus is not God, again he can't deceive you.
യഹോവ സാക്ഷികളെ പോലെ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന യഹോവ സാക്ഷികളെ പോലെ വന്നാലോ അവർക്ക്.
No, these are people whose doctrine is all correct.
അവരുടെ ഉപദേശ രൂപങ്ങൾ എല്ലാം തികച്ചും സത്യമായിട്ടുള്ള.
That's the meaning of a wolf in sheep's clothing.
അതാണ് ആട്ടിൻതോലിട്ട ചെന്നായ് എന്ന് പറയുന്നത്.
The sheep's clothing is the doctrine. The doctrine is all correct.
ആ ആട്ടിൻതോൽ എന്ന് പറയുന്നത് ഉപദേശമാണ്. ആ ഉപദേശത്തിനുള്ളിൽ ആ വല്ലപ്പെട്ടിരിക്കാം, കാപട്യമുണ്ട്.
And so Jesus warned us about false prophets in the last days.
കള്ളപ്രവാചകന്മാർ അന്ത്യകാല കള്ളപ്രവാചകന്മാരെ കുറിച്ച് യേശു ക്രിസ്തു നമ്മൾ
many of them in the last
days. അവർ ധാരാളം പേർ പെരുകുമെന്നാണ് ഇവിടെ പറയുന്നത്.
Think of the the way he described false prophets in Matthew 7.
അതിനു ശേഷം 7-ാം അധ്യായത്തിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ച് അവൻ പ്രതിപാദിക്കുന്നത് ശ്രദ്ധിക്കുക.
I'm talking about how the church is a pillar and support of the truth against all these false teachings.
ഈ തെറ്റായ പഠിപ്പിക്കലിനെതിരായിട്ട് സത്യത്തിന്റെ തൂണായിട്ട് നിൽക്കേണ്ട സഭയെ എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്.
വി നോ ദാറ്റ് ജീസസ് പ്രീച്ച്ഡ് എ വെരി ഹൈ സ്റ്റാൻഡേർഡ് ഇൻ മാത്യു 5, 6, and 7.
മത്തായി 5, 6, 7 വളരെ ഉന്നതമായ ഒരു ക്രിസ്തീയ നിലവാരത്തെ കുറിച്ചാണ് യേശു ക്രിസ്തു അവിടെ പറയുന്നത്.
ഇഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ലോ വാസ് ഫൗണ്ട് മോസ്റ്റ്ലി ഇൻ ദി ടെൻ കമാൻഡ്മെന്റ്സ്,
പഴയ നിയമ
സ്റ്റാൻഡേർഡ്
നിലവാരങ്ങളൊക്കെയും ആ 10 കൽപ്പനകൾക്കുള്ളിൽ നിന്നിരുന്നതാണ്.
ദി ന്യൂ കവനന്റ് സ്റ്റാൻഡേർഡ് ഇസ് ഫൗണ്ട് ഇൻ മാത്യു 5, 6, and 7.
പുതിയ നിയമ നിലവാരം മത്തായിയുടെ സുവിശേഷം 5, 6
വരെയാണ് നമ്മൾ. ദിസ് ഈസ് ദി ഇക്വിവലന്റ് ഇൻ ദി ന്യൂ കവനന്റ് ഓഫ് വാട്ട് ദാറ്റ് വാസ് ഇൻ ദി ഓൾഡ് കവനന്റ്.
പഴയ നിയമത്തിൽ ആ 10 കൽപ്പനകൾ എപ്രകാരം പ്രാധാന്യമേറിയതായിരുന്നു അതിന് തത്തുല്യമായിട്ടാണ് പുതിയ നിയമത്തിലെ.
ജീസസ് ടുക്ക് ദോസ് കമാൻഡ്മെന്റ്സ് ആൻഡ് ലിഫ്റ്റഡ് അപ് ടു എ ഹയർ സ്റ്റാൻഡേർഡ്.
ആ കൽപ്പനകളെ എടുത്തിട്ട് ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക്
യേശുക്രിസ്തുവിനെ ഉയർത്തി. യു ഹേർഡ് ദാറ്റ് ഡോണ്ട് കമ്മിറ്റ് മർഡർ, ഐ സേ ഡോണ്ട് മർഡർ ഇൻ യുവർ ഹാർട്ട്.
നിങ്ങൾ കേട്ടിട്ടുണ്ട്, കൽപ്പന പറയുന്നുണ്ട് നിങ്ങൾ കൊല ചെയ്യരുത്, ഞാനോ പറയുന്നത് നിങ്ങൾ ഹൃദയത്തിൽ പോലും കൊല ചെയ്യരുത്.
ദാറ്റ് ഈസ് ഗെറ്റിംഗ് ആംഗ്രി.
അതാണ് ഓബിഷനായി തീരുകയാണ്.
When you get angry with somebody, Jesus is saying you're murdering the fellow in your heart.
നിങ്ങൾ ഒരാളോട് കോപിക്കുമ്പോൾ നിങ്ങൾ കൊലപാതകം ചെയ്യുന്ന പഴയ നിയമം.
And the same way he said, you heard that it said don't commit adultery, I'm saying don't commit it in the heart.
വിചാരം ചെയ്യരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഹൃദയത്തിൽ മോഹിക്കുക പോലും ചെയ്യരുത്.
In the Old Testament it said that you should speak the truth when you swear. I'm saying you should speak all the truth all the time.
അതേ നിയമത്തിൽ പറയുന്നു നീ കള്ളസാക്ഷ്യം പറയരുത്, എന്നാൽ ഞാൻ പുതിയ നിയമത്തിൽ പറഞ്ഞു സത്യമേ പറയാവൂ.
The standard of the Christian life is so high.
ക്രിസ്തീയ ജീവിതത്തിന്, പുതിയ നിയമ ക്രിസ്തീയ ജീവിതത്തിന്റെ നിലവാരം ഉയർന്നതാണ്.
Take this matter of speaking the truth.
സത്യം സംസാരിക്കുന്ന ഒരു കാര്യത്തെ എടുക്കുക.
If you have given your word to somebody,
നിങ്ങൾ നിങ്ങൾക്ക് ഒരാൾക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
and then afterwards you say that wasn't a very good decision,
അതിനുശേഷം പറയണം അത് ഒരു നല്ല ഒരു തീരുമാനമാണെന്ന് തോന്നുന്നില്ല.
You know, Jesus said your yes must be yes and your no must be no.
യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെന്നാണ്.
Now you can go to him and say, you know, I've been thinking about it and I don't feel I can go through it, will you permit me to release me from my promise?
നിങ്ങൾക്ക് ഇങ്ങനെ പോയി പറയാം, സഹോദര ഞാനത് ഈ വിധത്തിലായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞ ആ പ്രസ്താവന ശരിയാണെന്ന് എനിക്ക് തോന്നില്ല, അത് പിൻവലിക്കാൻ ഞാൻ അനുവദിക്കുമോ?
That's okay.
അത്
fine, that's, you don't have to keep that because he has allowed you to go back.
കാരണം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അവർ നിങ്ങൾക്ക് സമ്മതം തന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറാം.
But
എന്നാൽ
otherwise,
അല്ലാത്തടത്തോളം കാലം
you can't say as a Christian, oh, thank God I didn't give anything in writing.
നിങ്ങൾക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റുകയില്ല, ഓ കർത്താവിന് സ്തോത്രം ഞാനത് എഴുതി കൊടുത്തില്ലല്ലോ, മുദ്രപത്രത്തിൽ കൊടുത്തിട്ടില്ലല്ലോ എന്ന്.
That is for the heathen.
അത് ആ ജാതീയനായ ഒരു വ്യക്തിക്കുള്ള കാര്യം.
When I say something,
ഞാൻ ചില ഒരു കാര്യം പറയുമ്പോൾ,
Jesus said your yes must be yes and your no must be no.
നിങ്ങളുടെ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കും.
In Psalm 15 it says, who will live in the holy hill of the Lord?
സങ്കീർത്തനങ്ങൾ 15 പറയുന്നു, യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും?
One who keeps his promise even if it ruins him.
അവന്റെ ഹൃദയത്തിൽ അവൻ സത്യം വ്യാജം സംസാരിക്കാത്തവൻ, കരുണ പറയാത്തവൻ.
One who keeps his promise,
അവൻ തന്റെ വാക്തത്വങ്ങൾ നിവർത്തിക്കുന്നവൻ.
Even if that keeping that promise ruins him financially or whatever it is,
അപ്പോൾ അവൻ വാക്ക് പാലിക്കാൻ വേണ്ടി അവന് സാമ്പത്തിക നഷ്ടം ഉണ്ടായെങ്കിൽ പോലും.
There are very few Christians who live like this.
വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമേ അത്തരണത്തിൽ ജീവിക്കുന്നുള്ളൂ.
If you take time to study Matthew 5, 6 and 7,
മത്തായി 5, 6, 7 പഠിപ്പാനായിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുന്നവരാണ്.
Love your enemy, don't love money, etc.
ശത്രുവിനെ സ്നേഹിക്കുക, പണത്തെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ,
ഇറ്റ്സ് എ വെരി വെരി ഹൈ സ്റ്റാൻഡേർഡ്.
അത് വളരെ വളരെ ഉയർന്ന നിലവാരമുള്ള.
And then after finishing saying everything,
ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം,
he says in verse 13,
13-ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നു,
this is a very narrow gate and a narrow way.
ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പീൻ, ഇത് വളരെ ഇടുക്കമുള്ള ഒരു വാതിലും മാർഗവുമാണ്.
This is what leads to life.
ഇതാണ് ജീവങ്കിലേക്കുള്ള മാർഗം.
Which was he talking about?
എന്താണ് അവനോട് പറയുന്നത്?
He's talking about what he just said in these three chapters.
ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ പറയുന്നത്.
We agree with Jesus. It's a really narrow gate and a narrow way.
നമ്മളും അതോട് യേശുക്രിസ്തുവിനോട് ചേർന്ന് പറയുന്നത് ഇടുക്ക് മാർഗവും ഇടുക്ക് വാതിലുമാണെന്ന്.
And it's in this context that he says in verse 15, beware of the false prophets.
ഇതിനോടുള്ള ബന്ധത്തിലാണ് അവൻ പറയുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക.
False prophets are the ones who say, no, it doesn't have to be so narrow. It's not so.
കള്ളപ്രവാചകന്മാർ പറയുന്നത് ഇത് അത്ര ഇടുക്കുമൊന്നുമല്ല, അല്പം വിശാലമുള്ളതാണ്.
They are the ones who come to you in sheep's clothing, but inside they are ravenous wolves.
അവരാണ് ആടുകളുടെ വേഷം പൂണ്ട് അകമയോ കടിച്ചുകൊണ്ട് ചെന്നായ്ക്കളായിട്ട്.
Sheep's clothing is the doctrine.
ആടിന്റെ വേഷം തോലെന്ന് പറയുന്നത്.
But inside he is a ravenous wolf.
എന്നാൽ അവന്റെ ഉള്ളിൽ അവൻ കടിച്ചു കീറുന്ന സ്വഭാവമുള്ള ചെന്നായാണ്.
Why does a wolf dress up like a sheep? Why do you think a wolf would dress up like a sheep?
എന്തിനു വേണ്ടിയാണ് ചെന്നായ് ആട്ടിൻ തോൽ അണിഞ്ഞ് കടന്നു വരുന്നത്?
You know, in real life no wolf can do it.
യഥാർത്ഥ ജീവിതത്തിൽ ഒരു ചെന്നായ്ക്ക് സാധ്യമല്ല.
He's speaking about false prophets.
അത് കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് അറിയേണ്ടത്.
They dress up like as if they are real humble godly people.
അവരെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കാതിരിക്കുമ്പോൾ തന്നെ താഴ്മയും ദൈവവും
speak the right doctrine.
യഥാർത്ഥ ഉപദേശം സത്യോപദേശം സംസാരിച്ചുകൊണ്ട് വ്യാജരൂപേണ കടന്നു വരുന്നു.
What does a wolf want from the sheep?
എന്നാൽ ഒരു ചെന്നായ്ക്ക് ആടിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്?
No wolf goes into the midst of the sheep to bless them.
ഒരു ചെന്നായ് ആടുകളെ അനുഗ്രഹിക്കാനായിട്ട് അവരുടെ ഇടയിലേക്ക് പോകത്തില്ല.
He wants to Ravenous means he wants to bite something from them and take.
അവരിൽ നിന്നും അവൻ കടിച്ചു കയറി അവരിൽ നിന്നും പ്രാപിപ്പാൻ വേണ്ടിയാണ് അവൻ അവിടെ കടന്നത്.
So what Jesus was saying is, beware of any creature who comes to you to take something from you.
നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുപ്പാനായിട്ട് കടന്നു വരുന്ന ആ കള്ള പ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിപ്പീൻ. അതാണ് ഈ
സ്ഥലം. If Christianity had really listened to that warning of Jesus,
യേശുക്രിസ്തുവിന്റെ ഈ ഉപദേശത്തെ സത്യത്തിൽ ഗൗരവമായിട്ട് ക്രിസ്ത്യാനികൾ എടുത്തിരുന്നുവെങ്കിൽ,
we wouldn't have all these television preachers who are always asking for money.
പണത്തിനായിട്ട് എല്ലായ്പ്പോഴും കടന്നു വരുന്ന ഈ ടെലിവിഷൻ പ്രാസംഗികരെ നമ്മുടെ ഇടയിൽ കാണുകയില്ലായിരുന്നു.
Then Jesus said,
അപ്പോൾ യേശുക്രിസ്തു,
you will not know them by the gifts they exercise, but by their fruit in verse 16.
16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയുന്നതാണ്, അല്ലാതെ അവർക്ക് കിട്ടിയിരുന്ന വരങ്ങളാലല്ല.
And he speaks about gifts in verse
21. 22-ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നുണ്ട്, വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.
Did miracles, I cast out demons and all that.
But നാമത്തിൽ ഞാൻ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു എന്ന്.
I will say to them in that day, depart from me, you who practice lawlessness.
അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്നാണ് അവരോട് പറയുന്നതായിട്ടാണ് 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്.
I don't know how many Christians believe this.
ഇത് എത്ര ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല.
That a man who does miracles,
ഒരു അത്ഭുതങ്ങൾ അടയാളങ്ങൾ,
who has the right doctrine,
യഥാർത്ഥ
സത്യോപദേശമുള്ളവർ, and who's prophesied, cast out demons in Jesus' name,
ഭൂതത്തെ പുറത്താക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ,
and heals the sick,
ആ രോഗികളെ
സൗഖ്യമാക്കുന്നു,
അവൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു,
may still go to hell,
അവനും നരകത്തിലേക്കുള്ള മാർഗത്തിലാകാം.
Not saying he will go, but many, it says here many, verse 22, many.
അവൻ പോകുമെന്നല്ല ഞാൻ പറഞ്ഞത്, അവരിൽ പലരും പോകാം.
Some of them may be genuine,
അവർ ചിലർ സത്യമുള്ളവരായിരിക്കാം.
I believe what Jesus said, many of these people are deceivers.
ഇവരിൽ പലരും വഞ്ചകരാണ് എന്ന് ഞാൻ.
How to know them?
എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്?
Verse 16, you know them by their fruits.
16-ാം വാക്യത്തിൽ അവരുടെ ഫലങ്ങളാൽ നമുക്ക് അവരെ തിരിച്ചറിയാം.
Are they ravenous wolves?
അവർ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണ്.
Are they trying to get something out of you?
നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നവരാണോ?
Then they are ravenous wolves.
എങ്കിൽ അവർ കടിച്ചു കയറുന്ന ചെന്നായ്.
You know, this is why Paul was so careful.
അതുകൊണ്ടാണ്
not to be a bad example among the believers.
പൗലോസ് ആ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് പണമിടപാടുകളിൽ ക്രയവിക്രയത്തിൽ അവൻ തികച്ചും മാതൃകാ പുരുഷൻ തന്നെയായിരുന്നു.
The place where he stayed longest was,
അവൻ ഏറ്റവും അധികം താമസിച്ചത് എഫേസസിലാണ്.
3 years,
3 വർഷക്കാലം.
And in those 3 years,
ആ 3 വർഷക്കാലം,
he says in verse Acts 20 verse 33,
അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ
Chapter
20,
verse 33. I have
never desired, you know, your money or your
clothes or anything from
you. Why was he so careful in this area? Because
he did not want to be a ravenous wolf.
അവനെ ഒരു കടിച്ചു കയറുന്ന ചെന്നായാകാൻ ആഗ്രഹിച്ചിട്ടില്ല.
He was so careful in this area.
ഈ മേഖലയിൽ വളരെ സൂക്ഷ്മതയുള്ളവനായിരുന്നു.
And so this is something we have to be particularly careful about in the last days.
ഈ അന്ത്യകാലങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണിത്.
A person who does not preach the sermon on the mount,
ആ മലമേലുള്ള ഈ പ്രസംഗം പ്രസംഗിക്കാത്തവൻ,
listen to a man preaching and never preaches on the sermon on the mount,
ഈ ആ മനമേലുള്ള ഈ പ്രസംഗത്തെ കുറിച്ച് പ്രസംഗിക്കാത്ത ഒരു പ്രസംഗിയാണെങ്കിൽ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുക മാത്രമാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, അങ്ങനെയുള്ള പ്രവാചകന്മാരെ കുറിച്ച്
സൂക്ഷ്മതയുള്ളവരാകും.
അങ്ങനെയുള്ളവരെ സഭ അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ട
ആവശ്യമുണ്ട്.
ആർക്കും തീമയായിട്ട് നമ്മൾ സംസാരിക്കേണ്ട
ആവശ്യമില്ല.
എന്നാൽ അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർക്കെതിരായിട്ട് നമ്മൾ വാണിംഗ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്.
സ്റ്റാൻഡ് ട്രൂ ടു ഗോഡ് ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ എ ഡേ ഓഫ് കോംപ്രമൈസ് ഇൻ ക്രിസ്ത്യൻ.
കാരണം ഇന്ന് ക്രിസ്ത്യൻ ലോകം പൊത്തുവരുത്തുന്നതിന്റെ ആത്മാവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതിനാൽ നമ്മൾ അവിടെ സത്യത്തെ ഉയർത്തി
കാണിക്കേണ്ടതിരിക്കുന്നു.
ആ സത്യത്തെ ഉയർത്തി പിടിക്കുന്ന ആൾക്കാർ പുരവും വിരളമാണ് ഇന്ന് ലോകത്തിൽ.
Let me show you another verse in 2 Timothy 3.
2 Timothy 3rd chapter, verse 1, you can see it.
those, it will be very difficult in the last days. Verse, difficult times will come in the last days. Chapter 3, verse 1.
തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിന് മുതൽ പറയുന്നു, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സത്പ്രവർത്തിക്കും. സോറി സോറി ക്ഷമിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും.
Because men will be lovers of self, lovers of money.
മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും.
They will still hold to a form of godliness, verse 5.
And then in the 5th chapter, they have a form of godliness.
And then it speaks about Pharaoh's magicians in verse
8. The 5th chapter, the Pharaoh's
magicians did some miracles.
Pharaoh's mantravadikals did some miracles. And
they opposed Moses.
അവർ മോശയ്ക്ക് എതിർത്തുന്നു.
സോ ഓൾസോ ഇൻ ദ ലാസ്റ്റ് ഡേ ദീസ് മെൻ വിൽ ഒപ്പോസ് ദ ട്രൂത്ത്.
അതുപോലെയാണ് ഇവരും സത്യത്തിനെതിരായിട്ട് എതിർത്ത് നിൽക്കുന്ന ആത്മാവുള്ളവരായിരിക്കും.
സോ വി ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദ ടൈംസ് ഇൻ വിച്ച് വി ലിവ്.
നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചുറ്റുമുള്ളവരായിരിക്കും.
യു നോ വി ഓൾ സേ വി വാണ്ട് ഫോളോ ജീസസ്.
നമ്മൾ എല്ലാവരും യേശുക്രിസ്തുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു.
എവരിബഡി ഡസന്റ് ഹാവ് ടു ഡു ഇറ്റ്.
എല്ലാവരും അത് ചെയ്യേണ്ട ആവശ്യമില്ല.
ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്,
കർത്താവിന്റെ ശരീരമായ സഭ.
വെൻ ജീസസ് ടോൾഡ് us to follow him, he was not telling us to everybody must have his ministry.
യേശുക്രിസ്തുവിനെ പിൻഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ശുശ്രൂഷ എല്ലാവർക്കും ഉണ്ടായിരിക്കാൻ സാധ്യമല്ല.
ജീസസ് വാസ് ദ ഹോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇൻ ഹിംസെൽഫ്.
യേശുക്രിസ്തു ദൈവത്തിന്റെ ശരീരമായിട്ട് ഈ ഭൂമിയിൽ നടന്നു.
ഹി ഹിംസെൽഫ് വാസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
അവൻ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് ഭൂമിയിൽ നടന്നതാണ്.
സോ ഹി കുഡ് ഹാവ് ഓൾ ദ ഗിഫ്റ്റ്സ് ഇൻ ഹിം.
അവൻ എല്ലാ വരങ്ങളും ഫലങ്ങളും
ഉണ്ടാകും.
എന്നാൽ ഇന്ന്
നോ വൺ പേഴ്സൺ ഇസ് ദ ഫുൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
ആരും ക്രിസ്തുവിന്റെ പൂർണ്ണ ശരീരമല്ല.
യു ആർ വൺ പാർട്ട് ആൻഡ് ഐ ആം അനദർ പാർട്ട്.
നിങ്ങൾ ഒരു ഭാഗമാകാം, ഞാൻ വേറൊരു ഭാഗമാകാം.
ബട്ട് ടുഗദർ വി ആർ ടു ബി ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
എന്നാൽ നമ്മൾ ഒന്നുചേരുമ്പോൾ കർത്താവ് ക്രിസ്തുവിന്റെ ശരീരമായി.
ഈച്ച് ഓഫ് അസ് ഹാസ് ഗോട്ട് എ ഡിഫറന്റ് കോളിംഗ്.
ഓരോരുത്തർക്കും ഓരോ വിളികളായിരിക്കും.
So there are many many gifts in the body.
ശരീരത്തിൽ പല പല വരങ്ങൾ.
ഓൾ ടുഗദർ ദ ഹോൾ ചർച്ച് മസ്റ്റ് ഡു എവരിതിങ് ദാറ്റ് ജീസസ് ഡിഡ്.
എന്നാൽ പൂർണ്ണമായിട്ട് ഒരു ശരീരമായിട്ട് യേശുക്രിസ്തുവിന്റെ എല്ലാ വരങ്ങളും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്.
And one of the things that Jesus did quite often was rebuke and expose the Pharisees.
പലപ്പോഴും യേശുക്രിസ്തു ചെയ്തിരുന്ന ഒരു കാര്യം എന്തെന്നാൽ പരീശന്മാരെ പരസ്യമായിട്ട് ശാസിക്കുകയും അവരെ വെളിച്ചത്തു കൊണ്ടുവരികയും ചെയ്തു.
Why did he do that? Their doctrine was all correct.
എന്തുകൊണ്ടാണ് അവരുടെ ഉപദേശ രൂപം ശരിയായിരിക്കുമ്പോൾ അവർ ചെയ്തത്?
But they were lovers of money and they were deceiving people.
കാരണം അവർ ദ്രവ്യാഗ്രഹികളും മനുഷ്യരെ വഞ്ചിക്കുന്നവരുമായിരുന്നു.
So anyone who says I want to have the ministry that Jesus had,
ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ ആ ശുശ്രൂഷ വേണമെന്ന് പറയുന്നവൻ,
this is one of the things he's got to do.
ഇതാണ് അവൻ ചെയ്യേണ്ടത്. ആദ്യത്തെ പടി.
You know, I've done this for so many years myself.
ഞാൻ സ്വന്തമായിട്ട് തന്നെ ഈ പ്രവൃത്തി പല വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്.
I don't like to go around speaking about these things.
ഈ കാര്യങ്ങളെ കുറിച്ച് ചുറ്റി സഞ്ചരിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I would rather speak about love and gentleness and you know all the nice things.
നല്ല കാര്യങ്ങളായ താഴ്മയും സ്നേഹവും ദയയും പരോപകാരവും ഒക്കെ സംസാരിക്കാൻ എനിക്ക്
താല്പര്യം. This particular aspect of Jesus ministry I don't see many people doing it.
ഞാൻ അത് ചെയ്തെന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഈ പ്രധാന ഭാഗമായത് പലതും ചെയ്ത് ഞാൻ കാണുന്നില്ല.
Expose the hypocrisy of the Pharisees.
ആ പരീശന്മാരുടെ ഇടയിലുള്ള ആ കപടഭക്തിയെ വെളിച്ചത്
കൊണ്ടിരുന്നത്
ദൈവസഭ സത്യത്തിന് അടിസ്ഥാനവും തൂണുമായിരിക്കുന്നതാണ്.
God's lights must shine so brightly in the church.
ദൈവത്തിന്റെ പ്രകാശം ദൈവസഭയിൽ വിളങ്ങിക്കൊണ്ടേയിരിക്കണം.
In your local church,
നിന്റെ നിങ്ങളുടെ സ്ഥലസഭയിൽ അത് സംഭവിക്കണം.
Let the lights shine so brightly that all evil is exposed.
എല്ലാ തീമയും പുറത്തായിട്ട് വെളിച്ചത്ത് വരുന്ന രീതിയിൽ സത്യം അവിടെ പ്രകാശിക്കണം.
See, one of the things I've discovered in the last 32 years that we've done our ministry in India and other places.
ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 32 വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറയട്ടെ.
That if somebody comes to our church with something secretly wrong or hidden in his life.
തന്റെ രഹസ്യ ജീവിതത്തിൽ മറച്ചു വെച്ച് മോശമായിട്ട് പാപമായിട്ടുള്ള കാര്യത്തിൽ ആരെങ്കിലും സഭയിലേക്ക് കടന്നു വരുന്നെങ്കിൽ,
for a long time God may not expose
all that kudal kalam devam adu velichittu kondunna varigilla,
but one day he'll expose.
Ennal oru naal devam adu velichu,
you know, like Judas Iscariot.
Three and a half years
nobody knew that this fellow was a crook.
Moonara varsha kalam ivan oru kapadam aanennulla vaari vaari paranjilla.
The proof of that is on the last day when Jesus said one of you will betray me, nobody looked at Judas.
കാരണം നിങ്ങൾ ഒരുവൻ എന്നെ വഞ്ചിക്കും ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത് ആരാണെന്ന് മനസ്സിലായില്ല. യേശുവിന്റെ ശിഷ്യന്മാർ.
He was such a shrewd crook that even the other 11 got fooled by him.
അവൻ അത്ര ബുദ്ധിപൂർവ്വതയുള്ള കപടക്കാരനായിരുന്നു. ആർക്കും അവനെ
പിടിക്കാൻ സാധിച്ചില്ല. But he could not be like
that forever. അവൻ അപ്രകാരം തുടരാമെന്ന്
വിചാരിക്കുന്നില്ല.
അവന്റെ ആ വ്യാജപ്രവൃത്തി
I could give you numerous examples of brothers who came into our midst. They got exposed. Something secret in their life got exposed.
നമ്മുടെ സഭയിൽ കടന്നു വരികയും വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ആ രഹസ്യ പാപങ്ങളെ വെളിച്ചത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇടങ്ങളിൽ പല സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്.
This is the function of the church.
അത് ദൈവസഭയുടെ ഒരു പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ്.
I'll show you two verses.
രണ്ട് വാക്യങ്ങളോട് ബന്ധപ്പെട്ട്
1 Corinthians 14.
ഒന്ന് കൊരിന്ത്യർ 14ാം വാക്യം.
It speaks about a church where everybody is proclaiming God's word.
ഒന്ന് കൊരിന്ത്യർ 14ാം അധ്യായത്തിൽ എല്ലാവരും പ്രവചിക്കുന്നതിനെക്കുറിച്ച്.
Verse 24.
24ാം വാക്യം.
And somebody who is an unbeliever or a man who doesn't believe in the gifts of the Spirit comes into your midst.
എല്ലാവരും പ്രവചിക്കുന്നല്ലോ, അവിശ്വാസിയോ ആത്മബലമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാൽ അവന് പാപബോധം വരും.
The secrets of his heart are disclosed.
അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും.
And he will say, God is here.
അങ്ങനെ അവൻ കവണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ ദൈവത്തെ നമസ്കരിക്കും.
One mark of a church that's living in the light of God.
ദൈവത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു സഭയുടെ മുഖമുദ്ര എന്തെന്നാൽ
is that people who come there with secret sin, their secret sins will be exposed.
രഹസ്യ പാപങ്ങളുമായിട്ട് ആ സഭയിലേക്ക് കടന്നു വരുന്നവരുടെ പാപത്തെ വെളിവാക്കിക്കൊണ്ടിരിക്കും അവർ. ആ
It may take 3.5 years, like Judas Iscariot. But it will happen. The other verse is Luke chapter 2.
Luke was in the Sushesham, Randavate Adhyayathilanu, Matte Vakyathe Kanikkan Agrahikkunnu.
Where Simeon said,
what is Simeon parayunnundu?
Simeon said concerning this baby Jesus.
ശിശുവായിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ശിമയോനോട് പറയുന്ന ഒരു കാര്യം.
He told his mother in verse 34.
34. സുവിശേഷം 2:34 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്.
This child is appointed for the fall and the rise of many in Israel.
അനേക ഹൃദയങ്ങളെ വിചാരം വെളിപ്പെടുന്നതിനും ഇസ്രയേൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി
വെച്ചിരിക്കും.
യേശുക്രിസ്തു ആ സിനഗോഗിലേക്ക് ഒരു സിനഗോഗിലേക്ക് കടന്നു വരുമ്പോൾ സത്യം സംസാരിക്കുമ്പോൾ
ചിലർ
എഴുന്നേൽക്കുകയും ചിലർ വീഴുകയും
ചെയ്യും.
പരീശന്മാർ അവിടെ വീഴുകയും യാക്കോബ് യോഹന്നാനെ പോലെയുള്ള ചില ആൾക്കാരോട് എഴുന്നേൽക്കുകയും ചെയ്യും.
If we as a church let the light of God shine in us,
നമ്മളിൽ ദൈവത്തിന്റെ പ്രകാശം ജ്വലിച്ചു പ്രകാശിക്കും. അവിടെ എന്താണ്
people who come to us,
നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും.
Some will rise to a tremendously spiritual level of life,
ചിലർ ഉന്നതമായ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് വളരും.
Others will be exposed and fall,
അവരോ വീഴുകയും അവരുടെ പാപങ്ങൾ വെളിവാക്കുകയും ചെയ്യും.
Who are not sincere,
ഹൃദയത്തിൽ ആത്മാർത്ഥത ഇല്ലാത്തവരുടെ
കാര്യം. This child is appointed for a sign to be opposed.
അവിടെ വീഴ്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളത്തിനുമായിട്ട് വെച്ചിരിക്കുന്നു.
So the church, if it's really functioning as the body of Christ, will be opposed by others.
സഭയുടെ ശരീരമാണെന്ന നിലയിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശരീരമാണെങ്കിൽ ആ സഭയ്ക്ക് എതിർപ്പുകൾ ഉണ്ടാകും.
He says Jesus will be like that, so that verse 35 last part, the thoughts of many hearts will be revealed.
പലരുടെയും ഹൃദയത്തിലെ വിചാരങ്ങൾ വെളിപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്.
That's what we saw in 1 Corinthians 14 also.
അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 14 ആം അധ്യായത്തിൽ കണ്ടത്.
It's one of the functions. Jesus would come into a church, into a synagogue, and the Pharisees would get exposed.
യേശുക്രിസ്തു ഒരു സിനഗോഗിലേക്ക് വന്നപ്പോൾ പരീശന്മാർ അവിടെ അവരുടെ കപടഭക്തി വെളിവായതുപോലെ സഭയിലും
ഇക്കാര്യം
കാരണം അവിടെ ദൈവത്തിന്റെ പ്രകാശമാണ് നടന്നുകൊണ്ടിരുന്നത് വന്നുകൊണ്ടിരുന്നത്.
You know, before Jesus came there, before Jesus met Peter or James or John,
പത്രോസിനെ യോഹന്നാനെ യാക്കോബിനെ യേശുക്രിസ്തു കണ്ടതിന് മുൻപ്,
supposing you had met Peter, say when he was 25 years old,
25 വയസ്സുള്ളവനായ ഒരു പത്രോസിനെ നിങ്ങൾ അന്ന് കണ്ടു എന്ന്
വിചാരിക്കുക. Peter, can you tell me the names of some really godly men you know?
നിനക്കറിയാവുന്ന ഏറ്റവും ദൈവികരായിട്ടുള്ള ചില മനുഷ്യരുടെ പേര് നിനക്ക് പറയാമോ?
He would have named some of the Pharisees.
താടിയൊക്കെ നീട്ടി വളർത്തിയ ചില റാബിമാരുടെ പരീശന്മാരുടെ പേര് അവൻ പറയും.
He'd say, brother, you should hear that man. when he speaks, he has such a knowledge of the scriptures.
സഹോദരാജ്ഞാവിനെ കാണേണ്ടതാണ് അവൻ പറയുമ്പോൾ അവന് തിരുവചനത്തെ കുറിച്ചുള്ള ജ്ഞാനം അത്യഗാധമാണെന്നും
പറയും.
അവൻ വളരെ വിശുദ്ധനാണ്.
Those are the people whom they thought they were godly. They're elders in the
synagogue. മൂപ്പന്മാരായിരുന്നവരെയാണ് അവർ അങ്ങനെ കണ്ടിരുന്നത്.
A few years later, Jesus comes there.
അല്പനാളുകൾക്ക് ശേഷം അവിടെ കടന്നു
വരുന്നത്
അവൻ കേട്ടു. സർപ്പസന്ധതികളെ വരുവാനുള്ള ന്യായവിധി നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകുന്ന കേട്ടപ്പോൾ പത്രോസിന്
ജട്ടലുണ്ടായി.
വളരെ ദൈവിക ഭക്തരാണ് ഞാൻ വിചാരിച്ചിരുന്നവരൊക്കെ കപടഭക്തിക്കാരൻ യേശു ക്രിസ്തു എന്തേ വിളിക്കുന്നു.
കാരണം
അവർക്ക് ജനങ്ങളുടെ ഉണ്ടായിരുന്ന പേരും പെരുമയും നഷ്ടപ്പെട്ടപ്പോൾ അവർ ഭ്രാന്തന്മാരെ
പോലെയായി.
അതുകൊണ്ടാണ് അവരവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചത്.
Thoughts of many hearts are revealed.
പല ഹൃദയങ്ങളുടെ വിചാരങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുന്നു.
We have seen that happen again and again and again and again.
തുടർമാനമായിട്ട് ഈ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു.
This is the mark that the Lord is present in the church.
കാരണം ഇതാണ് ദൈവം തന്റെ സഭയിൽ സന്നിഹിതനായിരിക്കുന്നു എന്ന തെളിവ്.
Thoughts are revealed and many of them get angry.
പലരുടെയും ഹൃദയ വിചാരങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ അവർ വളരെ
കാരണം
അവർ സത്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ട് വരുന്നവരല്ല.
എല്ലാ
അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു.
That's why people are afraid when the apostles came to a church.
അങ്ങനെയാണ് അപ്പോസ്തലന്മാർ ഒരു സഭയിലേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങൾ
ഭയചകിതരായി.
അതുപോലെ തന്നെ കപടഭക്തി ആത്മാവുള്ളവരും
ഭയചകിതരാകുന്നു.
എന്നാൽ ഹൃദയത്തിൽ ആത്മാർത്ഥതയുള്ള ഹൃദയപരമാർത്ഥതയുള്ളവർ അവർ ഉത്സാഹഭരിതരായി തീരുന്നു.
അനന്യാസിന്റെയും
സഫീറയുടെയും
കാര്യം
വഞ്ചിക്കുവാൻ
വേണ്ടിയാണ്
അവരവരുടെ വാൾ തുറന്നില്ല.
Peter was so much in touch with God that he was exposed. Ananias and Sapphira were exposed immediately.
എന്നാൽ ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിലായിരുന്ന പത്രോസ് ആ ദമ്പതികളെ കപടത്തെ വെളിവാക്കിക്കൊണ്ടുവരാൻ എളുപ്പം സാധിച്ചു.
See, God doesn't do it always.
ദൈവം എല്ലായ്പ്പോഴും ഇത് ചെയ്യാറില്ല.
But because the church in Jerusalem was so pure and powerful.
യെരുശലേമിലെ സഭ അത്രത്തോളം വിശുദ്ധവും ശക്തിയും ഉള്ളതായതുകൊണ്ടാണ് അത് സംഭവിച്ചത്.
The mistake Ananias and Sapphira made was they joined that church.
ആ അനന്യാസും സഫീറയും ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നാൽ ആ വിശുദ്ധരോടുകൂടി അവർ ചേർന്നു എന്നുള്ളത് മാത്രം.
I have often thought that if Ananias and Sapphira were in the church in Corinth,
കൊരിന്ത്യ സഭയിലായിരുന്നു ഇവരെങ്കിൽ
they would not have died.
അവര് മരിക്കുമായിരുന്നു.
No, they would not have died.
അവരൊരിക്കലും മരിക്കില്ലായിരുന്നു.
Ananias may have been an elder in the church.
ചിലപ്പോൾ അനന്യാസ് ആ സഭയിലെ മൂപ്പനുമായിരുന്നായിരിക്കാം.
It depends which church you are in.
നിങ്ങൾ ഏത് സഭയിലായിരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും നിങ്ങളുടെ.
A person who is an elder in one church, he comes to another church, he may die there.
ഒരു സഭയിലെ മൂപ്പനായിരിക്കുന്ന ഒരു സഹോദരൻ വേറൊരു സഭയിൽ വരുമ്പോൾ അവനവിടെ മരിക്കാനിടയായിത്തീരും.
സോ ഐ ഹാവ് ഓഫൻ സെഡ് ഇൻ ബാംഗ്ലൂർ,
ഞാൻ ബാംഗ്ലൂർ സഭയിൽ ഇങ്ങനെ പറയാറുണ്ട്,
ഐ സീ ഇഫ് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് യുവർ സിൻ, ഇറ്റ്സ് നോട്ട് സേഫ് ടു കം ടു ദിസ് ചർച്ച്.
നിങ്ങൾ പാപത്തെക്കുറിച്ച് ഗൗരവമായിട്ട് നിങ്ങളുടെ ജീവിതം എടുപ്പാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇവിടെ വരരുത്.
കാരണം
നിങ്ങൾക്ക് വേറൊരു സഭയിൽ പോയാൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും. ആരും നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ അവിടുത്തെ മൂപ്പനുമാകാൻ സാധ്യതയുണ്ട്.
Our churches must be churches where the light shines so brightly that sin is ruthlessly exposed.
ദൈവത്തിന്റെ സഭയുടെ പ്രതിദാനം ചെയ്ത് നമ്മുടെ സഭയിലെ ദൈവത്തിന്റെ വെളിച്ചം ശക്തിയുക്തമായിട്ട് പ്രകാശിച്ച് ജ്വലിച്ച് പ്രകാശിച്ച് പാപത്തെ വെളിച്ചത്തു കൊണ്ടിരുന്നായിരിക്കും.
Not to condemn anybody.
ആരെയും വിധിപ്പാനായിട്ട് വിധിച്ച് തള്ളുവാൻ വേണ്ടിയല്ല.
Why does a scan expose a person's cancer and tuberculosis and everything?
ആ ഒരു സ്കാൻ റിപ്പോർട്ട് എടുക്കുമ്പോൾ ക്യാൻസർ രോഗവും ആ ക്ഷയരോഗവും ഒക്കെ വെളിവാകുന്നത് പോലെ.
Now if that man with all those diseases go to some machine which is all spoiled, the scan report will show everything is all right.
ആ ജോലിയാത്ത നടക്കാത്ത ഒരു മെഷീനുള്ള ഒരു സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തതിന് ശേഷം അവൻ പറയുകയാണ് എനിക്ക് ക്യാൻസർ ഇല്ല എന്ന്
പറഞ്ഞു. Our churches must be like scanning machines that give a perfect report.
ഏറ്റവും മെച്ചമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്ന സ്കാനിംഗ് മെഷീൻ പോലെ ആയിരിക്കണം.
നോട്ട് ലൈക്ക് സ്പോയിൽഡ് മെഷീൻസ് ദാറ്റ് ജസ്റ്റ് ഡോണ്ട് ഗിവ് പീപ്പിൾ എ കറക്റ്റ് പിക്ചർ ഓഫ് ദേർ ട്രൂ.
കേടുപാട് സംഭവിച്ച യഥാർത്ഥ ആ റിസൾട്ട് കൊടുക്കാത്ത സ്കാനിംഗ് മെഷീൻ പോലെ ആകരുത്.
See, that's what's happened even in the days of the apostles.
അപ്പോസ്തലന്മാരുടെ കാലത്തും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്.
What all was happening in the church in Corinth?
കൊരിന്ത്യ സഭയിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരുന്നത്?
And once the apostles died one by one, everything went down.
അപ്പോസ്തലന്മാർ ഓരോരുത്തരായിട്ട് മരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ വീണ്ടും അത് മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു.
The church in Ephesus was one of the finest churches in the early days.
ആദ്യകാലത്തെ ഏറ്റവും നല്ല സഭകളിലൊന്നായിരുന്നു എഫേസസിലെ സഭ.
Because Paul had stayed there for 3 years.
കാരണം പൗലോസ് 3 വർഷക്കാലം അവിടെ
താമസിച്ചു. Do you know how many sermons he preached in those 3 years?
അവൻ അവിടെ എത്ര പ്രസംഗങ്ങൾ പ്രസംഗിച്ചു എന്ന് അറിയുമോ?
At least 2000 sermons.
കുറഞ്ഞ പക്ഷം 2000 സന്ദേശങ്ങളെങ്കിലും അവനവിടെ പ്രസംഗിച്ചു.
Says in Acts 20 verse 31.
അപ്പോസ്തല പ്രവൃത്തികൾ 20:31 ലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്.
He says nights and days for a period of 3 years I never stopped admonishing.
20:31 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു എന്ന് ഓർത്തുകൊള്ളി.
He literally meant that. That means he preached 2 sermons a day in the morning and in the evening.
അവർ പറയുന്നതിനർത്ഥം 2 സന്ദേശങ്ങൾ രാവിലെയും വൈകിട്ടും കൊടുത്ത 3 വർഷക്കാലം.
You know, before people went to work in the morning and late in the evening after they came back from work.
ആ ജനങ്ങൾ ജോലിക്കായിട്ട് കടന്നു പോകുന്നതിന് മുമ്പായിട്ടും ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും ഓരോ
മെസ്സേജ്. ജോൺ വെസ്ലി വാസ് ലൈക്ക് ദാറ്റ്.
ജോൺ വെസ്ലി അത്രത്തിൽ
early in the morning at 5 o'clock and go and preach before people went to work.
5 മണിക്ക് എഴുന്നേറ്റ് ജനങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ
പ്രസംഗിക്കും.
അതുപോലെ തന്നെ സായം സന്ധ്യയുടെ പൗലോസും അത്തരണത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു.
And you know, we can't compare that time with today's time where life is so full of pressure.
പഴയ കാലത്തെ ആ ജീവിതവും ഇന്നിപ്പോൾ ധാരാളം സമ്മർദ്ദങ്ങളേറിയ ആ ഒരു ജീവിതമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ സാധ്യമല്ല.
So it was possible in those days for them to come for an early morning meeting and a late night meeting every day.
എല്ലാ ദിവസവും പ്രഭാതത്തിലും സന്ധ്യയിലും മീറ്റിംഗിന് യോഗത്തിന് കടന്നു വരിക എന്നുള്ളവർക്ക് സാധ്യമായിരുന്നു.
Imagine if you had listened to 2000 sermons of the apostle Paul.
അപ്പോസ്തലനായ പൗലോസിന്റെ 2000 സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് വെക്കുക.
No wonder that church was preserved.
ഒരു സംശയവുമില്ല ആ സഭ അവിടെ വല്ലപ്പെടാതെ സൂക്ഷിക്കപ്പെടേണ്ടതാണ്.
But now he calls the elders in Acts 20:17.
ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചിന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അവന്റെ മുൻപിലെ ചില 4-5 മൂപ്പന്മാർ ഇരിക്കുകയാണ്. അവൻ മുഴുവൻ സഭയും വിളിച്ചില്ല, മൂപ്പന്മാരെ മാത്രമേ
വിളിച്ചുള്ളൂ.
അവരോട് അവൻ പറയുന്നു,
for 3 years
3 വർഷക്കാലം
no wolf could get inside this church.
ഈ സഭയിൽ ഒരു ചെന്നായ്ക്ക് പോലും കടന്നു വരാനായിട്ട് ഇടമില്ലായിരുന്നു.
Because I was here.
കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു.
And they were afraid of me.
എന്നെ അവർ ഭയന്നിരുന്നു.
But now I'm going.
എന്നാൽ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നു.
And none of you fellows can keep those wolves outside. They'll all come inside.
നിങ്ങൾ ആർക്കും ആ ചെന്നായ്ക്കളെ തടക്കുവാൻ സാധ്യമല്ല, കാരണം അവരൊക്കെ അകത്തു വരും.
What do you think those elders thought?
ആ മൂപ്പന്മാർ എന്ത് വിചാരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം.
Paul, he's a pretty proud man. He thinks he's the one who can only keep these wolves out.
Oh, ഇത്ര നിഗളിയായിരിക്കുന്ന ഒരു വ്യക്തി ഇവൻ വിചാരിക്കുന്നുണ്ട് ഇവന് മാത്രമേ ചെന്നായ്ക്കളെ അകറ്റി നിർത്താൻ കഴിയൂ.
You think we can't do it?
ഞങ്ങൾക്കത് സാധ്യമാകില്ലേ?
But they failed.
എന്നാൽ അവരവിടെ പരാജിതരായി.
We read in Revelation chapter 2 what happened to this church.
ഇതേ സഭയ്ക്ക് വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്ത് സംഭവിച്ചു.
God says you have fallen from where you were.
നീ എവിടെ നിന്നു ആയിരുന്നു, നിങ്ങൾ ആയിരുന്ന സ്ഥലത്തു നീ വീണിരിക്കുന്നു.
What I learned from this is,
ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു.
I don't know how many people there were in that church.
ആ സഭയിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല.
There were 4 or 5 elders, maybe there were 500 people in that church.
4-5 മൂപ്പന്മാരുണ്ടെങ്കിൽ അവിടെ ഒരു 500 വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം.
But it was the influence of one man that kept that church pure.
ഒരു വ്യക്തിയുടെ സ്വാധീനമാണ് ആ സഭയെ വിശുദ്ധിയിൽ
സൂക്ഷിച്ചത്. I say that to encourage all of you.
നിങ്ങളെ ഓരോരുത്തരെ ഉത്സാഹിപ്പാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്.
മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ,
വൺ മാൻ,
ഒരേ ഒരു വ്യക്തി,
വൺ പേഴ്സൺ,
ഒരു വ്യക്തി
കാൻ കീപ് എ ചർച്ച്,
ആ സഭയെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക സാധ്യമാണ്.
That's what Paul said.
അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്.
But he must be a man who doesn't fear the face of any man.
ഒരു മനുഷ്യന്റെ മുഖത്തെയും ഭയപ്പെടാത്ത ഒരു വ്യക്തിയായിരിക്കണം അവൻ.
Who has no partiality.
അവനൊരു പക്ഷപാതവും ഉണ്ടാകാൻ പാടില്ല.
Who has no desire for any honor himself.
അവന് ഒരു സ്വന്തം പേരിന്റെ പേരിൽ ഒരു താല്പര്യമുള്ളവനാകാൻ പാടില്ല.
But has got a passionate desire for the glory of God.
കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ഹൃദയപൂർവ്വം ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഉൽക്കടമായ
വാഞ്ചയുള്ളവനായിരുന്നു.
പൗലോസ് അത്തരണത്തിലുള്ള വ്യക്തിയായിരുന്നു.
And the wolves were scared of him.
ആ ചെന്നായ്ക്കൾ അവനെ ഭയന്നിരുന്നു.
They all stayed outside.
അവർ ആ സഭയ്ക്ക് പുറത്ത്.
They said, we wait for Paul to go, then we know we can take over this.
അവർ പറഞ്ഞു, പൗലോസ് ഇവിടെ വിട്ടു പോകട്ടെ, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാം.
I've seen this happen.
ഇത് നടക്കുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്.
Do you know what God is looking for?
ദൈവം ഇന്നത്തെ
ആഗ്രഹിക്കുന്നതാണ് like that in at least one person in every church.
ഓരോ സഭയിലും അങ്ങനെയുള്ള ഒരു വ്യക്തിയെങ്കിലും ദൈവം ഇന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു.
We keep the wolves outside.
നായ്ക്കളെ പുറത്ത് നിൽക്കുന്ന വ്യക്തി.
Who will stand up for the truth even if it makes him unpopular, even if he's a lone voice.
അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ഏകനായ ശബ്ദമാണെങ്കിലും എല്ലാവരും അവനെതിരാണെങ്കിലും അവൻ സത്യത്തിന്
That's not all he says.
അത് മാത്രമല്ല അവനോട് പറയുന്നത്.
He says, not only the wolves will come in verse 29.
ഇതോ തമാതെ വാക്കുകൾ അവർ കടക്കുമെന്ന് മാത്രമല്ല,
you five or six people sitting here, you will start drawing some disciples after yourself in the church.
നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നാലഞ്ച് പേർ നിങ്ങൾ ഓരോരുത്തരെ തന്റെ പക്ഷക്കാരനെന്നുള്ള ശിഷ്യന്മാരെ വലിച്ചുകൂട്ടും നിങ്ങളുടെ പക്ഷത്തേക്ക്.
You will be like politicians.
നിങ്ങളെ രാഷ്ട്രീയക്കാരായി തീരും.
You know, trying to get somebody to support you in the church.
ഓ സഭയിലുള്ള ഓരോരുത്തർ നിങ്ങളെ പിന്താങ്ങുന്നവരെ ആയി
തീരും. You know that I have seen this happen with some elders in our churches in India.
ഇന്ത്യയിലെ ചില സഭകളിലെ നമ്മുടെ ഇടയിൽ ഇതേ കാര്യം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം.
A person feels his position as an elder is insecure, so he tries to get some political support from people in the church.
ഒരു മൂപ്പൻ എന്ന നിലയിൽ സ്ഥാനഭ്രംശം സംഭവിക്കുന്നു സംശയിക്കുമ്പോൾ സഭയിൽ നിന്ന് അവന് ആൾക്കാരുടെ പിന്തുണയ്ക്കായിട്ട് നോക്കുന്നു.
Try and find who will support me.
ആരാണ് എന്നെ ഇവിടെ പിന്താങ്ങുന്നത്?
Exactly like the political party.
രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അതേ മാർഗം.
So this happened even in the first century.
ആദ്യകാല ഉണ്ടാട്ടിലും ഇത് സംഭവിച്ചു.
In the Old Testament we see how when Moses went away for just little more than a month.
ഒരു മാസക്കാലം മോശ പർവ്വതത്തിലേക്ക് കടന്നുപോയത് 40 ദിവസം മാത്രമായിരുന്നത്.
The whole 20 lakhs of Israelites began to worship idols.
20 ലക്ഷം ഇസ്രായേലിയർ കാളയെ കാളക്കുട്ടിയെ ആരാധിച്ചു.
Aaron, who is the other second leader, he couldn't stop.
രണ്ടാമത്തെ മൂപ്പനായിരുന്ന ആ അഹരോന് പോലും അത് തടുക്കാൻ സാധ്യമായിരുന്നില്ല.
Moses came back.
എന്നാൽ മോശ മടങ്ങി വന്നപ്പോൾ
in a few minutes the whole problem was sorted out.
നിമിഷങ്ങൾക്കുള്ളിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ദൂരീകരിക്കപ്പെട്ടു.
How many people solved that problem?
ആ എത്ര പേരാണ് ആ പ്രശ്നം
ഉണ്ടാക്കുന്നത്?
ഒരേ ഒരു വ്യക്തി മാത്രം.
Do you know that in many many situations
പല പല സാഹചര്യങ്ങളിൽ
God is dependent on one man.
ഒരു വ്യക്തിയെ ആശ്രയിക്കുന്ന
ഒരു ആളാണ്. Israel, it was one man.
ഇസ്രായേലിൽ ഒരു വ്യക്തിയായിരുന്നു മോശ.
You read in Elijah's time, it was one man Elijah who brought the whole nation of Israel back to God.
ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് എന്ന ഏക വ്യക്തിയാണ് ഇസ്രായേലിനെ ദൈവത്തിന്റെ പക്ഷത്തേക്ക് തിരികെ കൊണ്ടുവന്നത്.
What do you see in Ephesus?
Who
kept the wolves outside?
ആരാണ് ചെന്നായ്ക്കളെ പുറത്തു നിർത്തിയത്?
All those elders couldn't do it.
ആ മൂപ്പന്മാർക്ക് ആർക്കും സാധ്യമായില്ല.
One man.
ഒരേ ഒരു വ്യക്തി.
So we shouldn't get discouraged if you're all alone in standing up for the truth.
സത്യത്തിനായിട്ട് നീ നിൽക്കുമ്പോൾ നീ തനിച്ചാണെന്നുള്ള കാര്യത്തിൽ നിരാശനാകേണ്ട ആവശ്യമില്ല.
Remain humble.
I always
tell people who stand up for the truth.
സത്യത്തിനായിട്ട് നിൽക്കുന്നതോടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്.
After you stand up for the truth,
സത്യത്തിനായിട്ട് നിൽക്കുമ്പോൾ
he's going to fall on your face before God.
ദൈവത്തിന്റെ മുമ്പാകെ പോയി നിന്റെ മുഖം താഴ്ത്തി അവനോട്
keep your mouth in the dust.
നിന്റെ മുഖം പൊടിയിൽ തന്നെ സൂക്ഷിക്ക.
Always remember that you are a nobody.
എപ്പോഴും അറിയുക നീ ആരുമല്ല.
But we need to stand up for the truth. God needs at least one man.
ഓ അങ്ങനെ സത്യത്തിനായിട്ട് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ദൈവത്തിന് ഇന്ന് ഇന്നത്തെ യുഗത്തിൽ ആവശ്യമാണ്.
Every church,
എല്ലാ സഭകളും,
if you don't have that,
അങ്ങനെ ഒരാളില്ലെങ്കിൽ,
the wolves will come in and destroy the church.
ഈ ചെന്നായ്ക്കളെ അകത്തുനിന്ന് നിങ്ങളുടെ സഭയെ നശിപ്പിക്കും.
In the Methodist church,
ആ മെത്തഡിസ്റ്റ് സഭയിൽ,
John Wesley was a man like that.
ജോൺ വെസ്ലി എന്നുള്ള വ്യക്തിയായിരുന്നു ആ തരണത്തിൽ.
But after his time,
എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം,
slowly the decline came in and ruined that.
ആ പതനം സംഭവിക്കുകയും ആ സഭാകൃത്വം ലൗകികപരമായ നിലയിലേക്ക്.
I want you to notice what Jesus said in Mark chapter 13 in relation to the second coming.
മർക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
He says here about his second coming.
അവന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച്
Mark 13:32.
മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 32-ാം വാക്യം.
Nobody knows the time when the Lord will come.
ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല.
But you take heed and keep on the alert.
എന്നാൽ ആ കാലം എപ്പോഴും നിങ്ങൾ അറിയാതെ കൊണ്ട് സൂക്ഷിച്ചുകൊള്ളു.
And then he says, it's like this. He used an example.
ഈ ഉദാഹരണം പറയും.
It's like a man who went away on a long journey.
ഒരു പരദേശത്തേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, വീട് വിട്ട് പരദേശത്തേക്ക് പോകുന്ന ഒരു മനുഷ്യൻ.
You know, that's a picture of Jesus.
അത് യേശു ക്രിസ്തുവിന്റെ ചിത്രമായിട്ട് എടുക്കുക.
And he left his house, that is the church.
അവൻ തന്റെ ഭവനത്തെ വിട്ടു പോകുന്നു, അത് സഭയായിട്ട് എടുക്കുക.
And now see this, try and understand what this is. He put his slaves in charge of this church.
അവന്റെ ദാസന്മാരെ ഈ സഭയ്ക്ക് വിചാരകന്മാരായിട്ട് അവൻ വെച്ചിട്ട്
പോകും. Who are those?
അതാരൊക്കെയാണ്?
Those are the elders.
Adha moopanmaraa.
They are in charge, it says.
Ibra paranavar adile
avunde. In a local church, God has given some people responsibilities.
Ee sala sabhayile chila moopanmarku uttaravaadam koduthittu povu.
And to each one he has given a job.
Orokku oro joliyum koduthittu povu.
But among them there is one person especially.
Avan oruvan prathanyam ullavanaanu.
And that's called the doorkeeper.
Avanaanu vaadil kaavalkaar.
Verse 34.
34th vaakyam.
Here are the slaves.
അവിടെ
and then there's a doorkeeper.
ദാസന്മാരുണ്ട്, അവിടെ വാതിൽ കാവൽ.
Commanded the doorkeeper to speak to her.
ആ വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാനായിട്ട് പറഞ്ഞു.
Paul was a doorkeeper.
പൗലോസ് ഒരു വാതിൽ കാവൽക്കാരനാണ്.
He did not allow the wolves to come.
അവൻ അവിടെ ആ ചെന്നായ്ക്കൾ വരുവാൻ അനുവദിച്ചില്ല.
And the aim of the devil is to remove the doorkeeper.
സാത്താന്റെ ലക്ഷ്യം എന്തെന്നാൽ ആ വാതിൽ കാവൽക്കാരനെ മാറ്റിക്കളയുക.
Remove the doorkeeper then. He can do whatever he likes.
വാതിൽ കാവൽക്കാരനെ മാറ്റി കഴിഞ്ഞാൽ അവൻ ഇഷ്ടമുള്ളതെന്തോ ചെയ്യാൻ
സാധിക്കും. How do problems arise in church?
എപ്പോഴാണ് സഭയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്?
Yes, the watchman is asleep.
അത് വാതിൽ കാവൽക്കാരൻ ഉറങ്ങുമ്പോൾ.
God is appointed watch.
ദൈവം കാവൽക്കാരന്മാരെ.
Lord told Ezekiel, I have appointed you as a watchman.
ഏസെക്കിയേലിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വാതിൽ കാവൽക്കാരനായിട്ട് നിയമിച്ചിരിക്കുന്നു.
I want to say to you, you know, in the New Testament age,
പുതിയ നിയമയുഗത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ,
you know, where we have the Bible says men and women can prophesy, the Holy Spirit is poured upon us.
ദൈവത്തിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ യുവാക്കളും യുവതികളും പ്രവചിക്കുമെന്ന്.
I want to encourage all of you to seek for the gift of prophecy.
പ്രവചനത്തിന്റെ ആത്മാവിനായിട്ട് അന്വേഷിപ്പാനായിട്ട് നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു.
To speak forth in humility a word that will challenge and comfort and build up the church.
താഴ്മയിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയും സഭയെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ പ്രസ്താവിപ്പാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
I have found many times in our church in Bangalore.
ബാംഗ്ലൂരിലെ സ്ഥല സഭയിൽ ഞാൻ പല സമയത്തും കണ്ടിട്ടുള്ള
കാര്യം പറയട്ടെ. We particularly in our Wednesday meetings where many brothers share.
നമ്മുടെ ബുധനാഴ്ച മീറ്റിംഗുകളിൽ കൂടുതൽ സഹോദരന്മാരും ഷെയർ ചെയ്യുമ്പോൾ,
I've seen very often God gives us a word that prepares us for the days ahead.
അടുത്ത നാളുകൾക്കായിട്ട് ഞങ്ങളെ ഒരുക്കുന്ന വചനങ്ങളെ ദൈവം സഹോദരന്മാരിലൂടെ ഞങ്ങൾക്ക് നൽകാറുണ്ട്.
I want to give you an example of prophecy in the Old Testament in 2 Kings chapter 6.
ദന്ത്യാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് ഈ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദന്ത്യാജാക്കന്മാർ ആറാം അധ്യായം എട്ടാം വാക്യം.
The king of Aram, that's a picture of the devil.
ആരാം രാജാവ്, അത് സാത്താനെ കുറിക്കുന്നു.
Was warring against Israel, that's against believers.
ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി, അത് വിശ്വാസികളോട്.
So here's the devil counseling with his servants.
അവിടെ സാത്താൻ അവന്റെ ഭൃത്യന്മാരുമായിട്ട് ആലോചന കഴിക്കുകയാണ്.
In such a place we will go and attack.
ഇനി ഇന്ന സ്ഥലത്ത് നമ്മൾ പോയി അവരെ ആക്രമിക്കണം.
And Elisha, sent a word to the king of Israel saying, be careful, don't go there.
ഇസ്രായേൽ രാജാവിനെ ഒരു സന്ദേശം കൊടുത്തിട്ട് പറയുന്നു, സൂക്ഷ്മതയുള്ളവരായിരിക്കുക.
The Arameans are coming there.
ആരാമ്യർ ദാ യുദ്ധത്തിനായിട്ട് കടന്നു വരുന്നു.
So he was warned.
അവനെ അവിടെ മുന്നറിയിപ്പ് കിട്ടി.
And it says here this happened more than once or twice.
ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്.
More than that.
അതിൽ കൂടുതൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്.
And the king of Aram was very angry.
ആരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി എന്ന് 11th വാക്യം.
How is this that they always know where we are going to attack?
എങ്ങനെയാണ് ഇവരെ ഇത് അറിയുന്നത്? നമ്മൾ ഇവിടെ ആക്രമിക്കാൻ പോകുന്നത്?
Is one of you betraying me?
നിങ്ങൾ ആരോ എന്നെ വഞ്ചിക്കുന്നുണ്ട്?
He says no. Someone says no.
ഭൃത്യന്മാർ പറയുന്നു, ഇല്ല, അങ്ങനെ സംഭവമില്ല.
You talk about in your bedroom, Elisha over there knows all about it.
കാര്യം അങ്ങനെയല്ല, നീ ശയനഗരത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീഷ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു.
You know, Paul said similar words in 2 Corinthians 2. He says in 2 Corinthians 2 and last part of verse
11,
we are not ignorant of Satan's schemes.
തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ.
Like Elisha said, I'm not ignorant of the king of Aram's scheme.
ആരാമ രാജാവിന്റെ പദ്ധതികളിൽ നിന്നുള്ള കാര്യം ഞാൻ അറിയാത്തവനല്ല. നീലിശ പറഞ്ഞതുപോലെ,
I believe the great need in our day,
നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആവശ്യം എന്ന് ഞാൻ പറയട്ടെ,
brothers and sisters who are walking in humility,
താഴ്മയിൽ നടക്കുന്ന സഹോദരി സഹോദരന്മാർ,
and in holiness.
വിശുദ്ധിയിൽ നടക്കുന്ന സഹോദരി സഹോദരന്മാർ,
and whose ears are open to hear what God is saying.
ദൈവം സംസാരിക്കുന്ന കേൾപ്പാൻ ചെവി തുറന്നിരിക്കുന്നവർ,
that even if you speak 5 minutes or 3 minutes in a church,
ഒരു സഭയിലെ യോഗത്തിൽ 2 മിനിറ്റ് 3 മിനിറ്റോ 5 മിനിറ്റോ സംസാരിക്കുന്നെങ്കിൽ പോലും,
speak for the word that protects God's people from some danger that they'll face in the next week.
അടുത്ത ആഴ്ചയിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന അപകടത്തിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ സൂക്ഷിക്കുന്ന വചനങ്ങൾ സംസാരിക്കുന്നവർ,
it could even be a sister, because the Bible says I will pour out my spirit upon the brothers and the men and women, it says in Acts 2.
അവർ സഹോദരിമാർക്കും ആകാം. അപ്പോസ്തലപുത്രരുടെ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ പുരുഷന്മാരുടെ മേലും സ്ത്രീകളുടെ മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നുവന്ന.
A woman is not called to be an elder or a teacher.
ഒരു സഹോദരി ഒരു മൂപ്പനാകാനോ അതോ പഠിപ്പിക്കലിന്റെ ശുശ്രൂഷയിലേക്ക് വരുവാനോ ആഗ്രഹിക്കുന്നില്ല.
Very clear that a woman can cover her head and prophesy.
എന്നാൽ തന്റെ ശിരസ് കവർ ചെയ്തിട്ട് മൂടിയിട്ട് അവർക്ക് പ്രവചിക്കാം.
You know, I feel that in many of our churches we have been so influenced by the brethren and Pentecostal teaching in this, we don't allow the sisters to do anything.
നമ്മുടെ പല സഭകളിലും ബ്രദറൻ അതിന്റെ പഠിപ്പിക്കലിന്റെ പിൻബലത്തിലും ഇന്ത്യക്കോസ് പഠിപ്പിക്കലിന്റെ പിൻബലത്തിലും സഹോദരിമാർ സംസാരിക്കുന്നത് പോലും വിലക്കുന്ന
സ്ഥലമാണ്.
പഠിപ്പിക്കുന്ന ശുശ്രൂഷയിലോ അതോ ഉത്തരവാദിത്തത്തിന്റെ മൂപ്പത്തിന്മാരുടെ സ്ഥലത്തേക്ക് വരേണ്ട ആവശ്യമില്ല.
I believe sisters should seek the Lord with the spirit of prophecy.
എന്നാൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് പ്രവചനത്തിന്റെ ആത്മാവിനായിട്ട് സഹോദരന്മാർക്കും, അതുപോലെ തന്നെ സഹോദരന്മാർക്കും,
young people, not prophesying about the future, but speaking forth the word that God lays on your heart. Without your knowledge, you will say something that will protect somebody there in the church from some danger.
ചില അപകടത്തിലേക്ക് പോകുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് അവിടെ വീഴാതെ നിർത്തുവാനായിട്ട് സാധിക്കും.
You know, you may not even know what you're talking about.
നിങ്ങൾ സംസാരിക്കുന്നത് എന്തെന്നുപോലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം.
I remember when I was a very young man and I was speaking in some church, long before we started our work, before my marriage also.
എന്റെ വിവാഹത്തിന് മുൻപായിട്ട് പോലും ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഏതോ ഒരു സഭയിൽ സംസാരിച്ചൊരു കാര്യം.
I was just giving a message on something.
ഏതോ ഒരു വിഷയത്തെക്കുറിച്ച് സന്ദേശം നൽകുകയായിരുന്നു ഞാൻ.
And about 2 weeks later,
രണ്ടാഴ്ചയ്ക്ക് ശേഷം,
one brother came to me.
ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നു പറഞ്ഞു,
brother, you know, 2 weeks ago you said in your message,
രണ്ടാഴ്ച മുമ്പ് നീ നിന്റെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ലായിരുന്നു,
don't take that house.
ആ വീട് എടുക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം.
I don't remember anything like that. Maybe in the context of some message I said it.
ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഓർക്കുന്നില്ല. എന്നാൽ സന്ദേശത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ചിലപ്പോൾ പറഞ്ഞു കാണാം.
But he said, I came to that meeting because I was planning to rent a house, and I said, Lord, please give me some guidance in this meeting whether I should rent it or not.
ഞാൻ അവിടെ ആ മീറ്റിംഗിലേക്ക് കടന്നു വന്നതിന്റെ ഉദ്ദേശം തന്നെ ഞാൻ ഒരു വാടകയ്ക്ക് ഒരു വീടെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ സന്ദേശത്തിലൂടെ ഇത് എടുക്കണോ വേണ്ടേ എന്നോട് സംസാരിച്ചു.
I heard this, I decided I'm not going to take it.
ഞാൻ നീ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചില്ല.
One week later that house burnt down, so I was very happy that I didn't take it.
കാരണം ഒരാഴ്ചയ്ക്ക് ശേഷം ആ വീട് അഗ്നിക്കിരയായി, അത് കാരണം ഞാൻ എടുത്തില്ലോ എന്ന് ഓർത്ത് നമ്മൾ
സന്തോഷിച്ചു. Thank you so much.
ഞാൻ നിന്നോട് നന്ദി പറയാനായിട്ട്.
I said, I didn't even have a clue about what I was saying. I certainly was not prophesying. I was talking about something else.
ഞാൻ പ്രവചിക്കുകയൊന്നുമായിരുന്നില്ല, അത് ഞാൻ വേറെന്തിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു.
But what I'm saying is, I was just a young brother. I spoke for a few minutes.
ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഞാനൊരു ചെറുപ്പക്കാരന് യുവാവായിരുന്നു, ചില മിനിറ്റുകൾ മാത്രം.
If you are in touch with God, God is no respecter of age.
നിന്റെ പ്രായത്തിനെ ദൈവത്തിന്
God is no respecter of sex, whether you're man or woman.
പുരുഷനോ സ്ത്രീയോ എന്നുള്ള കാര്യത്തിൽ ദൈവത്തിന് മുഖപക്ഷമില്ല.
He gives his grace to the humble.
അവൻ തന്റെ കൃപ താഴ്മയുള്ളവർക്ക്.
I always say, keep your face in the dust.
എപ്പോഴും നിന്റെ മുഖം പൊടിയിൽ തന്നെ
ആഴ്ത്തി. Lord, give me a word that I can share. I'm not a prophet or anything, but I can share something that will bless the people.
ഞാൻ ഒരു 3 മിനിറ്റ് പ്രവാചകനോ ഒന്നുമല്ല, എന്നാൽ ജനത്തെ അനുഗ്രഹിക്കാനായിട്ട് 2-3 മിനിറ്റ് സംസാരിക്കാൻ വചനത്തിൽ.
And you never know when your words may be like the words of a watchman, keep preserving, protecting that church from evil.
ആ സഭയെ ഈ വിശാചിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വാതിൽ കാവൽക്കാരന്റെ ശബ്ദമായിട്ട് മാറാം.
This is what it means to be the body of Christ.
അതാണ് ദൈവത്തിന്റെ ശരീരമായ സഭയെ കുറിച്ച് പറയുമ്പോൾ.
When we come together, imagine it. It says, you all prophesy.
അതാണ് പറയുന്നത്, നമ്മൾ ഒന്നെല്ലാവരും കൂടി വരുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രവചിക്കുക എന്ന് പറയുന്നത്.
Yeah, there'll be some people who don't come in the right spirit.
ചിലരൊക്കെ യഥാർത്ഥ സത്യത്തിന്റെ ആത്മാവിൽ കടന്നു
വരാത്തവരാണ്.
അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ അത് അതിനെ വിധിക്കുക.
I'll tell you, if 10 people come in the wrong spirit, if there's one person there who speaks in the spirit of God,
പത്ത് പേരെ വ്യാജ ആത്മാവിൽ കടന്നു വരികയും അവർ പ്രവചിക്കുകയും എന്നാൽ ദൈവത്തിന്റെ ആത്മാവോടുകൂടി ഒരു വ്യക്തി പ്രവചിക്കുകയും ചെയ്യുമ്പോൾ അത് ആ സഭയെ അപകടത്തിൽ നിന്ന് സൂക്ഷിക്കാൻ
സാധ്യമാണ്.
പരിശുദ്ധാത്മാവിന്റെ ഈ അത്യത്ഭുതമായ വരങ്ങളെ നമ്മൾ അന്വേഷിക്കേണ്ടവരാണ്. നമ്മളത് അന്വേഷിക്കേണ്ട അത്രത്തോളം അന്വേഷിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ചോദ്യം ഞാൻ നിങ്ങളോട്
ചോദിക്കും.
പല വർഷങ്ങളായിട്ട് വിശ്വാസികളായിരിക്കുന്ന പലരുണ്ടല്ലോ ഇവിടെ. ദൈവത്തിന്റെ വചനത്തിലെ ഒരു കൽപ്പനയുണ്ട്.
1 Corinthians 12 verse 31.
1 കൊരിന്ത്യർ 12 ന്റെ
31
മുപ്പത്തിയൊന്നാമത്തെ വാക്യം.
Earnestly desire the greater gifts of the Holy Spirit.
ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ.
And chapter 14
പതിനാലാമത്തെ അധ്യായത്തിൽ
verse 1. Earnestly desire spiritual gifts, but especially that you may prophesy.
ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ.
I grew up in the Brethren Assembly when I was a young Christian. I got baptized there.
ഞാൻ ചെറുപ്പക്കാരനായ ഒരു വിശ്വാസിയായിട്ട് വളർന്നു വന്നത് ബ്രദറൻ കൂട്ടായ്മയിലാണ്.
They don't believe in gifts, they don't believe in prophecy.
അവർ പ്രവചനത്തിലോ ആത്മാവിന്റെ വരങ്ങളിലോ വിശ്വസിക്കുന്നില്ല.
While I was in that assembly,
എന്നാൽ ഞാൻ ആ കൂട്ടായ്മയിലായിരുന്നപ്പോൾ
I studied the scriptures.
ഞാൻ ദൈവത്തിന്റെ വചനം വായിച്ചു പഠിച്ചു.
And I said, Lord, I need the baptism in the Holy Spirit.
കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമുണ്ട്.
And I began to seek for the gift of prophecy because it says here.
പ്രവചനത്തിന്റെ ആത്മാവിനായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. കാരണം ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നു.
Prophesying like all these false prophets do today about predicting the future.
ഭാവി പറയുന്ന ആ ഇന്നത്തെ വ്യാജ പ്രവാചകന്മാരെ പോലെയല്ല.
It says here in verse 3, the one who prophesies speaks to men for edification, exhortation and consolation.
പ്രവചിക്കുന്നവനോ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു.
I said, Lord, I want to do that.
ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
Whenever I speak, I must build up people or challenge them or comfort them.
ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോഴും ആൾക്കാർക്ക് പ്രബോധനത്തിനോ ആശ്വാസത്തിനോ ആത്മീയ വർദ്ധനയ്ക്കോ സംസാരിക്കാൻ
ആഗ്രഹിക്കുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും അത് അന്വേഷിക്കാമെന്ന് പറയുന്നു.
He goes on to say in verse 31, you can all prophesy.
39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവചിക്കാവുന്നതാണ്.
You are not all prophets.
നമ്മൾ എല്ലാവരും പ്രവാചകന്മാരല്ല.
Prophet is a man who has God's word all the time.
എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനം തന്റെ നാവിൽ ഉള്ളവരാണ് പ്രവാചകൻ.
You may have it once in a while for 2 or 3 minutes.
ചിലപ്പോൾ ചില സമയങ്ങളിൽ 1-2 ദിവസം എന്നാൽ അപ്പോൾ നിങ്ങൾക്ക് പ്രവചിക്കാം.
I really believe that we need to seek for the supernatural gifts of the Holy Spirit if we want to preserve the church in these days.
ഈ കാലത്തിൽ വക്രതയും കൂട്ടമുള്ള ഈ കാലത്തിൽ ദൈവസഭയെ സൂക്ഷിപ്പാൻ ദൈവത്തിന്റെ വരങ്ങളെ നമുക്ക് ആത്മാവിന്റെ വരങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്.
We have emphasized holiness, victory over sin.
നമ്മൾ വിശുദ്ധിയും പാപത്തിന്റെ മേലുള്ള ജയത്തെ കുറിച്ച് നമ്മൾ ഊന്നി പറയുകയുണ്ടായി.
We have not emphasized the gifts of the Holy Spirit enough.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചുള്ള കാര്യത്തിൽ നമ്മൾ ഊന്നി പറച്ചിൽ വളരെ
കുറവായിരുന്നു. To seek God for that.
ആ ഒരു മേഖലയിൽ നമ്മൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
Otherwise we won't have the ability to help God's people.
അല്ലെങ്കിൽ ദൈവജനത്തെ സഹായിക്കാനുള്ള ശക്തി നമുക്കില്ലാത്തവരായി.
And we will not be able to preserve the church as the pillar and support of it.
സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിരിക്കുന്ന ഒരു സഭയായിട്ട് അതിനെ പ്രതിനിധാനം ചെയ്യുവാൻ നമുക്ക് കഴിയാതെ വരും.
And God is my witness, for 40 years I have earnestly desired to cross.
ദൈവം എന്റെ സാക്ഷിയാണ്, കഴിഞ്ഞ 40 വർഷമായിട്ട് ഹൃദയപൂർവ്വം
പ്രവചിപ്പാനായിട്ട്
എല്ലായ്പ്പോഴും എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പറയും, ദൈവമേ പ്രവചനത്തിന്റെ ആത്മാവിനെ എന്നെ നിറയ്ക്കണമേ.
I want to ask you,
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ,
ഹാവ് യു ഒബേയ്ഡ് ദാറ്റ് വേഴ്സ്? ആ ഒരു വാക്യം
നിങ്ങൾ അനുസരിച്ച്
പർസ്യൂ ആഫ്റ്റർ ലവ് ആൻഡ് ഏർണസ്റ്റ്ലി ഡിസയർ ടു ക്രോസ്.
സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളെ പ്രാപിപ്പാനായിട്ട് വാഞ്ചിപ്പീൻ.
The sons and your daughters will
be prophesied. അപ്പോൾ പ്രവചനത്തിൽ നമ്മളെ കാണുന്നുണ്ട്, നിങ്ങളുടെ മക്കളുടെ പേരും യുവാക്കളും യുവതികളും പ്രവചിക്കുമെന്ന്.
In the Old Testament, they couldn't all do it.
അതേ നിയമത്തിൽ അവർക്ക് അത് സാധ്യമായിരുന്നില്ല.
Now the Spirit is being poured out and we can all do it.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രവചിക്കാം.
And to those of you, let me say this in closing.
സമാപനമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന ചിലർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ ഇതുവരെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഒരു കാലത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് ഇന്ന് അതിന്റെ ആ ആത്മീയുടെ ചൂടും ആ തീയും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ,
എൻകറേജ് യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സീക്ക് ഗോഡ് ഫോർ എ മൈറ്റി അനോയിന്റിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അപ്പോൺ യുവർ ലൈഫ്.
നിങ്ങളെ ഹൃദയപൂർവ്വം ഉത്സാഹിപ്പിക്കുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പി.
ഇറ്റ് വിൽ മേക്ക് എ ട്രെമെൻഡസ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതത്തെ അത് ആ മുഴുവനും മാറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു.
ഈവൻ ഇഫ് യു സ്പീക്ക് 2-3 വേർഡ്സ്,
രണ്ട് വാക്ക് മാത്രം സംസാരിക്കുന്നതിന് അവിടെ ദൈവത്തിന്റെ ജീവൻ
അനോയിന്റഡ്,
അത് അഭിഷിക്തനായിരിക്കണം.
Otherwise you speak the same word without the anointing and makes a lot of noise.
ദൈവത്തിന്റെ അഭിഷേകം ഇല്ലാതെ ഒരേ വാക്കിൽ നിങ്ങൾ സംസാരിച്ചാൽ അവിടെ ഫലമുണ്ടാകില്ല.
You know, you take a leg of chicken out of the freezer.
ആ ശീതീകരണത്തിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ആ ചിക്കൻ ആ കോഴിയുടെ കാലിൽ അത് പാകം ചെയ്യാത്തത് നിങ്ങൾക്ക് അത് കഴിക്കാനായിട്ട് ഉള്ള
ആഗ്രഹം
എന്നാൽ അത് നിങ്ങൾ അഗ്നിയുടെ മേൽ വെച്ചതിന് ശേഷം എല്ലാവരും അത്
കഴിക്കാനായിട്ട്
ആ അതേ കോഴിക്കാൽ എന്താണ് അവിടെ വരുത്തിയ വ്യത്യാസം അഗ്നിയാണ് അവിടെ ആ മാറ്റം വരുത്തിയത് ദൈവത്തിന്റെ സത്യം അതുപോലെയാണ്
ലോട്ട് ഓഫ് പ്രീച്ചിംഗ് ടുഡേ ഈസ് ലൈക് ഗോഡ്സ് ട്രൂത്ത് ജസ്റ്റ് കെപ്റ്റ് ഇൻ എ ഫ്രീസർ അൺകുക്ക്ഡ് ഹോൾഡ് ഇറ്റ് അപ് ബിഫോർ പീപ്പിൾ ആൻഡ് നോബഡി വാണ്ട്സ് ടു ലിസൺ
പല സത്യപ്രസംഗങ്ങളിൽ നിന്ന് നടക്കുന്നത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത പാകം ചെയ്യാത്ത കോഴിക്കാല് പോലെ ജനങ്ങൾക്ക് ഭക്ഷിപ്പാൻ നൽകുന്നത് പോലെ എന്നാൽ അതേ ആദ്യം തന്നെ അഗ്നിയിൽ വെച്ച് പാകപ്പെടുത്തിയതിനു ശേഷം നൽകുമ്പോൾ എല്ലാവരും അതിനായിട്ട്
ആഗ്രഹിക്കും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് ദൈവത്തിന്റെ മുഖം നമ്മൾ
അന്വേഷിക്കും
നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക
Heavenly Father, so we love you. We believe you love every one of us.
നീ ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നുവല്ലോ.
You have a tremendous plan for our lives.
ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് വളരെ ബഹുതായ പ്ലാനും പദ്ധതികളും ഉണ്ടല്ലോ.
Lord, save us from being satisfied with our low spiritual condition.
ഞങ്ങളുടെ ഇപ്പോൾ ആയിരിക്കുന്ന താഴ്ന്ന ആത്മീയ നിലവാരത്തെക്കുറിച്ചുള്ള സംതൃപ്തിയുടെ ജീവിതത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ.
Help us to really seek you for your power.
നിന്റെ ശക്തിക്കായിട്ട് നിന്റെ ആത്മാവിന്റെ ശക്തിക്കായിട്ട് അന്വേഷിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ.
Help us each one, Lord.
ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെ നീ സഹായിക്കണമേ.
No, you'll do this.
ഞങ്ങൾ വിശ്വസിക്കുന്നു നീ അത് ചെയ്യുമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.